വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതെ അബ്രഹാം ഓസ്ലറിനെ കുറിച്ചാണ്. ഞാൻ ഇന്നലെയാണ് കണ്ടത്. അപ്പോൾ ഈ സിനിമയുടെ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്, റിവ്യൂ അല്ല, ഒപ്പീനിയൻ. ഓക്കെ. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്, ദ വൺ ആൻഡ് ഓൺലി. പുള്ളി തന്നെയാണ് കോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഹൈപ്പുണ്ട്. പിന്നെ നമ്മുടെ ജയറാമേട്ടനാണ് നായകനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഐശ്വര്യ രാജൻ, അർജുൻ അശോകൻ, സെന്തിൽ കൃഷ്ണ, അനൂപ് മേനോൻ, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്. കൂടാതെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുണ്ട്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടെ വച്ച് നിർത്തുക, സിനിമ കണ്ടിട്ട് ബാക്കി എപ്പിസോഡ് കേൾക്കുക. പോസിറ്റീവ് സൈഡുകൾ ആദ്യം പറയാം. ആദ്യത്തെ പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫിയാണ്. തേനി ഈശ്വറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെക്കുറിച്ച് പറയേണ്ട, പുള്ളിയുടെ വർക്കുകൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വർക്കുകൾ എപ്പോഴും കിടുവാണ്, ഇവിടെയും സെയിം പൊളി. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മിഥുൻ മുകുന്ദനാണ്. ഒരു കിടിലം വർക്കാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാം. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പോസിറ്റീവിൽ ജയറാമേട്ടൻ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ജയറാമേട്ടൻ്റെ അഭിനയത്തിന് അത് പ്രശ്നമൊന്നുമില്ല, പുള്ളി അടിപൊളിയാണ് പുള്ളി. പക്ഷെ നമുക്ക് ജയറാമേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് ഡോർ ബോയ് അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ചെറുപ്പക്കാരൻ, ഒരു കുടുംബ നായകൻ എന്നുള്ള കോൺസെപ്റ്റിലാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി ഒരു സിനിമ, സോറി, പുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള സിനിമകൾ കുറവാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളൊക്കെ നൈസാണ്. അതുപോലെ ഒരു പോലീസ് വേഷം, എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ക്യാരക്ടറൊക്കെ ഓക്കെയാണ്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന എല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഫൈനാണ്. ഓക്കെ, പുള്ളിയുടെ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എഫോർട്ടും ഒക്കെ പുള്ളി ഇട്ടിട്ടുണ്ട്. അത് ഫൈനാണ്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒരു വൗ ഫാക്ടർ ഇല്ല. അതായത് അഞ്ചാം പാതിര എന്ന് പറയുന്നത് ഇതേ ഡയറക്ടറിൻ്റെ ഒരു സിനിമ, നമ്മൾ ബെഞ്ച് മാർക്കാണിന്ന് മലയാള സിനിമയിൽ. അത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പല സീനുകളും മേക്കിങ് അതിനോട് പോലെ നിൽക്കും. എന്ന് വെച്ചാൽ ആ സിനിമയിൽ നിന്ന് സീനുകൾ കോപ്പി അടിച്ചു എന്നല്ല പറയുന്നത്. ഏകദേശം കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അഞ്ചാം പതിരയുടെ സീനുകൾ പോലെ തോന്നും, അല്ലെങ്കിൽ അഞ്ചാം പതിരയുടെ മേക്കിങ്, അതേ ടോൺ, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അത് അതേ ഒരു അച്ചിൽ വാർത്ത പോലെ തോന്നും. പക്ഷേ സ്റ്റോറിയൊക്കെ ഡിഫറൻറ്റാണ്, കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റാണ്. അഞ്ചാം പാതിര കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അഞ്ചാം പാതിര നമ്മൾ ഭയങ്കരമായി പീഡിപ്പിക്കും. ഫസ്റ്റ് ടൈമാണെങ്കിൽ ഇപ്പോഴും കണ്ടാലും ആ ഒരു ക്രൈം സീൻസ് ഭയങ്കരമായി പീഡിപ്പിക്കുമായിരുന്നു നമ്മളെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, വിഷ്വലി നമുക്ക് അത്രയും ടെറിഫൈങ് ആയിട്ടുള്ള ഇതൊന്നുമില്ല, വളരെ കാമാണ്. പക്ഷേ അവിടെ മ്യൂസിക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്വലി ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ അഞ്ചാം പാതിരയിലാണെങ്കിൽ വിഷ്വലിയും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മാത്രമേ ഇമ്പാക്റ്റ് ഉള്ളൂ. പിന്നെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈസാണ്. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഇങ്ങനെ കണ്ട് നന്നായിട്ട് പോകുന്നവൾ എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കും. പക്ഷേ ഒരു വൗ ഫാക്ടർ ഇല്ല. അതുമാത്രമല്ല, ഈ ഒരു നമുക്ക് പേഴ്സണലി ഒരു കണക്ഷൻ ഇല്ല. ജസ്റ്റ് കണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം അതായത് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നില്ല. ജയറാമേട്ടൻ ഇടയ്ക്ക് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, ഞാനങ്ങനെ മനുഷ്യനെ മമ്മൂക്കയെ കണ്ടിട്ടില്ല സെറ്റിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവർ തന്നെ പിന്നീട് കൺഫേം ചെയ്ത് മമ്മൂക്ക ഉണ്ടെന്ന്. സോ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അത് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പടം കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പടത്തിന് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ, ട്വിസ്റ്റുകളൊക്കെ വന്നു. ഏകദേശം സംഭവമൊക്കെ കണ്ടു. അവിടെ തൊട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി ആരാണ് വരാൻ പോകുന്നത്. ഓക്കെ, കാരണം നമ്മൾ കണ്ടു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ആരാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ഒരു ഐഡൻറ്റിറ്റി ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു, അത് നൈസായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അപ്പം മനസ്സിലാവും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവും. തിയേറ്ററിൽ അതില്ലാത്തതിൻ്റെ ഒരു ആ വൗ ഫാക്ടർ ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നിറഞ്ഞ തിയേറ്ററിലാണ് ഞാൻ ഇത് കണ്ടത്. ആർക്കും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല, മനസ്സിലായില്ല. ആ പടം കണ്ടിന്യൂ ചെയ്യുന്നവർ കിട്ടിയില്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി ഇനി ആരാ വരാൻ പോകുന്നത്, എല്ലാവർക്കും മനസ്സിലാവും. മമ്മൂക്കയുടെ എൻട്രി അത് തീയാണ്. തീ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുവരെ ഉണ്ടായിരുന്ന പടത്തെ പെട്ടെന്ന് അങ്ങ് എലവേറ്റ് ചെയ്തു. ഭയങ്കരമായിട്ട് ആ ഫിലിമിനെ നമ്മൾ എലവേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ആ മ്യൂസിക്കും പുള്ളി വന്ന ശേഷം പടം ശരിക്കും ശരിക്കും ഒരു വൗ ഫാക്ടർ, ആ മിസ്സിംഗ് ആയിരുന്ന വൗ ഫാക്ടർ അവിടെ കിട്ടി. മമ്മൂക്കയുടെ എൻട്രി സീൻ എന്ന് പറയുന്ന ആ ഒരു അന്യായമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവുമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമെങ്കിലും ആ ഒരു എൻട്രി പൊളിച്ചു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവരത് പുറത്ത് വിടരുതായിരുന്നു. മമ്മൂക്കയുണ്ട് എന്നുള്ളത് പുറത്ത് വിടുക, ഒഫീഷ്യലി കൺഫേം ചെയ്യരുതായിരുന്നു. അങ്ങനെയാണെന്നെങ്കിൽ ഈ ഒരു മൂമെൻറ്റ് വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു തന്നെ. പക്ഷേ കാരണം ആ സ്റ്റോറി അങ്ങനെയാണ്, ആ സ്റ്റോറി ഒരു പകുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇനി ഒരാൾ വരാനുണ്ടത് ആരായിരിക്കുമെന്ന്. നമുക്കറിയാം മമ്മൂക്കയൊക്കെ ഇതുവരെ കണ്ടില്ല, അപ്പോൾ നമുക്ക് ഊഹിക്കാം മമ്മൂക്ക ആയിരിക്കുമെന്ന്. പക്ഷേ അവരത് മമ്മൂക്കയാണ് എന്ന് മമ്മൂക്ക ഉണ്ടെന്ന് പറയാതിരുന്നെങ്കിൽ നമ്മൾ ഓക്കെ വേറെ ഏതൊരു കാഷ്വൽ ഗൈ ആയിരിക്കും എന്ന് വിചാരിച്ചേനെ. അവിടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ്, ഒരു സർപ്രൈസ് കിട്ടിയേനെ. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ മമ്മൂക്കയും ജയറാമേട്ടനും കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് വളരെ വ്യക്തമാണ്. സീൻ എലവേറ്റ് ചെയ്യുന്നുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സ്റ്റാർ നിൽക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ജയറാമേട്ടൻ ആ സ്റ്റാർട്ടേ ഇല്ല. ജയറാമേട്ടൻ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ, നമ്മുടെ അടുത്തൊരാൾ എന്ന രീതിയിലുള്ളൊരു ജയറാമേട്ടൻ്റെ സ്റ്റാർട്ട് ഒന്നും നമ്മുടെ സിനിമയിലില്ല. അദ്ദേഹം ഒരു നെക്സ്റ്റ് ഡോർ പേഴ്സൺ എന്ന് പറയുന്നൊരു ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന കോമ്പിനേഷൻ സീൻസിൽ മമ്മൂക്കയുടെ ഒരു അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു ഇവരുടെ സീൻസിലൊക്കെ മമ്മൂക്ക പക്ക ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വേഷമൊക്കെ മമ്മൂക്കയ്ക്ക് സിമ്പിളാണെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ വളരെ കൂളായിട്ട് ആ പുള്ളി വന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പവർഫുൾ, പുള്ളി ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് പവർഫുള്ളാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇറ്റ്സ് കൺവിൻസിങ്. പഴയ 90s 80s കാലഘട്ടമൊക്കെ നന്നായി കാണിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ പഴയ ആ പാട്ട് ഓക്കെ, അത് വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസായിരുന്നു ആ പാട്ട് വന്നപ്പോൾ. നൊസ്റ്റാൾജിയൊക്കെ അടിക്കേണ്ടതാണ്, പക്ഷെ തിയേറ്ററിൽ അത്രയും റെസ്പോൺസൊന്നും കിട്ടിയില്ല. മമ്മൂക്ക ഫാൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടെ തിയേറ്റർ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഫുൾ ഫാമിലി ആയിരുന്നു, പക്ഷെ റെസ്പോൺസ് ഉണ്ടായില്ല. പക്ഷെ നൈസായിരുന്നു ആ പാട്ട്, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജഗതി ചേട്ടൻ്റെ ടെർഫിക്, ജഗദീശേട്ടൻ പറയേണ്ട, ഇപ്പം ഫാലിമിയാണെങ്കിലും നേരാണെങ്കിലും ഒക്കെ പുള്ളി തകർത്ത് വെച്ചിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു കമ്പാക്ക് ടൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അതിനകത്തൊന്നും പറയാനില്ല, ജഗദീശേട്ടനൊക്കെ തീ അങ്ങനെ തന്നെ പറയാം. എന്തായാലും മമ്മൂക്ക വന്ന ശേഷം പടം വേറെ ലെവല്. മമ്മൂക്ക അടിപൊളിയാണ്. മമ്മൂക്കയുടെ സീൻസൊക്കെ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടനുള്ളത് കൊണ്ട് മാത്രം ഈ പടം റിപ്പീറ്റ് വാച്ചബിളാണ്. ബാക്കിയൊക്കെ ഒരു കോമൺ ത്രില്ലർ. ഇതിൻ്റെ ഒരു റീസെൻ്റ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു ഗരുഡൻ, അതും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഇവിടെ വരുമ്പോൾ മിഥുൻ സംവിധാനം ചെയ്യുന്ന സിനിമ, അഞ്ചാം പതിലയ്ക്ക് ശേഷം മിഥുൻ സംവിധാനം ചെയ്യുന്നു ഒരു ക്രൈം ത്രില്ലർ എന്നുള്ളത് ഒരു ഹൈപ്പ് കൂട്ടിയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. ഒരു ഡീസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വൗ ഫാക്ടറൊന്നുമില്ല. പക്ഷെ മമ്മൂക്കയുള്ള സീൻസൊക്കെ അല്ലെങ്കിൽ തീ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് അബ്രഹാം മൊസലാറിനെ കുറിച്ച്. സിനിമയിൽ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻസൊക്കെ വരുന്നുണ്ട്, പേരുകൾ പറയുമ്പോഴും മറ്റു കാര്യങ്ങളും ഫ്ലാഷ് ബാക്കിലും ഒക്കെ. അതുപോലെ മമ്മൂക്കയുടെ ഐഡൻറ്റിറ്റി ട്വിസ്റ്റിനകത്ത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻസ് ചെയ്യാമായിരുന്നു തോന്നി. പ്രത്യേകിച്ച് ദിലീഷ് പോത്തൻ്റെ കാര്യങ്ങളൊക്കെ, ദിലീഷ് പോത്തനൊക്കെ അടിപൊളി കേട്ടോ ഇന്നത്തെ ചോദിച്ചിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളിയാണ്. പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വളരെ ഫ്ലാറ്റാണ്, അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. പക്ഷെ മമ്മൂക്കയുടെ ഒരു നമുക്ക് ഉണ്ടെന്നുള്ള സസ്പെൻസാക്കി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്പോട്ടിഫൈയിലാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനുണ്ട്, അതിനകത്ത് രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ 2023 കഴിഞ്ഞിരിക്കുകയാണ്, 2024 2024 ആദ്യത്തെ എപ്പിസോഡാണ് നമ്മുടെ. 2024 നമ്മുടെ ലേറ്റായെന്നറിയാം, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2024 കുറേ മാറ്റങ്ങൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. 2023 വർഷാവസാനം കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, നേരാണ് ലാലേട്ടൻ്റെ മാസ്മരിക പെർഫോമൻസ്. ലാലേട്ടൻ ആക്ച്വലി ആ ക്യാരക്ടറൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ചാലഞ്ച് ഒന്നും അല്ലത്. ഏതൊരു ലാലേട്ടൻ ഫാനും കണ്ണ് നിറഞ്ഞുകൊണ്ട് മാത്രം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സിനിമയാണ് നേര്. കാരണം ആ ഒരു ആ ജാതി പെർഫോമൻസ്, കാരണം ആ മനുഷ്യനെ നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതുപോലെ ആ ഫേസിലെ ആ ഫേഷ്യൽ മൈന്യൂട്ട് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് നമുക്ക് വീണ്ടും കാണാനും ആസ്വദിക്കാനും പറ്റി എന്നുള്ളതാണ് 2023 തന്ന ഏറ്റവും വലിയ ലാലേട്ടൻ ഫാൻസിന് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. സോ നേരെ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. തിയേറ്ററിൽ കണ്ട് കണ്ണീര് വരാതെ പോയ ഒരു ലാലേട്ടൻ ഫാനും ഇല്ല. കണ്ണ് നിറഞ്ഞിട്ട് തന്നെ സന്തോഷം കൊണ്ടാണ് ഓക്കെ കണ്ണ് നിറഞ്ഞിട്ട് തന്നെയാണ് പോയത്. സോ നേരിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. ഇനി നേരിൻ്റെ റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. സോ ഓക്കെ, ഏതായാലും ഹോസ്റ്റലിൻ്റെ റിവ്യൂ ചെയ്തിരിക്കുകയാണ്. റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയൻ. റിവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കേസ് വരും. സോ എനിവേസ്, ഹാപ്പി ന്യൂ ഇയർ, എബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ, ആൻഡ് ടേക്ക് കെയർ ഗായ്സ്. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു, ബൈ ബൈ.